Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനം 4 പഠനം അതിൻ്റെ 3 ഭാഗത്ത് പദങ്ങളുടെ വ്യാഖ്യാന പഠനത്തോടെ നമുക്ക് ഇന്നും തുടരാം. ആദ്യത്തെ 3 പദങ്ങളുടെ വ്യാഖ്യാനം നാം കഴിഞ്ഞ 2 പ്രക്ഷേപണങ്ങളിലായി കണ്ടുകഴിഞ്ഞതാണ്. ഈ ശരണസങ്കീർത്തനം ഘടനയിൽ സംവാദ ശൈലിയാണെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവവും മനുഷ്യനുമായുള്ള സംവാദമാണെന്നും പഠിച്ചു. അതിനാൽ തുടർന്നുള്ള പഠനത്തിൽ മനുഷ്യനും ദൈവവുമായുള്ള സംവാദം അല്ലെങ്കിൽ സംഭാഷണം നാം തുടരുകയാണ്. മനുഷ്യനാണ് എപ്പോഴും ദൈവത്തോട് ആദ്യം സംസാരിക്കുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ, അല്ലെങ്കിൽ സംവദിക്കുന്നത്. മനുഷ്യൻ തൻ്റെ യാതനകളും വേദനകളും ദൈവത്തിൻ്റെ മുന്നിൽ ഉണർത്തിക്കുകയാണ്. നിങ്ങളുടെയും എൻ്റെയും അനുദിന ജീവിത ക്ലേശങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണല്ലോ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിൽ ശരണപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതിനാൽ ദൈവത്തിൽ പ്രത്യാശയർപ്പിക്കുന്ന മനുഷ്യൻ്റെ ശരണഭാവമാണ് ഈ ഗീതത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ അവിടുന്ന് നൽകുന്ന സുരക്ഷയുടെയും സമാധാനത്തിൻ്റെയും ആശയങ്ങളാണ് ഈ പദങ്ങളിൽ അല്ലെങ്കിൽ ഈ ഗീതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത് എന്ന് പറയാം. അതുപോലെ ദേവാലയവുമായി ബന്ധപ്പെട്ട ബലിയർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്തിൻ്റെയും ശ്രേഷ്ഠ മുഹൂർത്തങ്ങളും ഈ ഗീതത്തിൽ ഉണ്ട് എന്നോർക്കണം. കാരണം പ്രാർത്ഥനാലയം ദൈവസാന്നിധ്യ സ്മരണ ഉണർത്തുന്ന ഇടമാണല്ലോ. അങ്ങനെ ശരണഗീതത്തിന് ദേവാലയവുമായി അല്ലെങ്കിൽ വിശ്വാസ സമൂഹവുമായും ബന്ധമുണ്ട് എന്ന് ഓർക്കേണ്ടതാണ്. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ മാത്യു മുളവനെയും ജെറി അമൽദേവുമാണ്. ഇത് ആലപിച്ചത് രമേഷ് മുരളിയും സംഘവും.
സകലേശനെൻ്റെ നാഥ ഉണർത്തിയിടുന്ന ആത്മതാപം സഹതാപമാർന്നു വേഗം ഏകീടണേ കടാക്ഷം വിഷമങ്ങളാകെ തീരാ ദുഃഖങ്ങളായിടുമ്പോൾ കരുണാർദ്രനായി
ഇനി ബാക്കിയുള്ള പദങ്ങൾ 5 മുതൽ 8 വരെയുള്ള വരികളുടെ വ്യാഖ്യാനത്തിലൂടെ ഈ ശരണഗീതത്തിൻ്റെ പഠനം നമുക്ക് തുടരാം. ഇവിടെ ഉചിതമായ ബലികളർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ 5 പദത്തിൽ സങ്കീർത്തകൻ ദൈവനാമത്തിൽ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ മനുഷ്യൻ പ്രത്യുത്തരിക്കുന്നു. അത് നമുക്ക് പദങ്ങളുമായി പരിചയപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാം. ഉചിതമായ ബലികളർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. ആരു നമുക്ക് നന്മ ചെയ്യും? കർത്താവേ അങ്ങേ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണേ. കർത്താവേ അങ്ങേ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ.
അങ്ങനെ ശരണപ്പെടുന്ന ഭക്തന് ദൈവം സ്വയം വെളിപ്പെടുത്തിക്കൊടുക്കുന്നുവെന്നാണ് ഈ പദങ്ങൾ വ്യക്തമാക്കുന്നത്. ദൈവത്തിൻ്റെ വിചാരങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മനുഷ്യൻ അവിടുത്തെ സൃഷ്ടിയും അവിടുത്തെ ഉടമ്പടി പ്രകാരമുള്ള ജനവുമാകയാൽ, സകല മനുഷ്യരും അവിടുത്തെ ജനവുമാകയാൽ, അവിടുത്തെ വഴികളിലൂടെ ചരിക്കേണ്ടത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. തൊട്ടു മുൻപുള്ള പദം, അതായത് 4 പരിശോധിച്ചാൽ, നിന്റെ സഹോദരനെതിരായി തിന്മ ചെയ്യരുത്, ഞാനിങ്ങനെയും അങ്ങനെയും ചിന്തിക്കുന്നു വിചാരിക്കുന്നു എന്ന് പറഞ്ഞാലും അതിലും ഭേദം, ദൈവം എന്താണ് പറയുന്നതെന്ന് മെനഞ്ഞെടുക്കേണ്ടത്, മനനം ചെയ്യേണ്ടത്, നന്മയുടെ പാതയിലേക്ക് തിരിയേണ്ടത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്, മനുഷ്യൻ്റെ കടമയാണ്. നിഷേധാത്മകമായവ വിട്ട് ദൈവം കാട്ടിത്തരുന്ന ക്രിയാത്മകമായ വഴികളിലേക്ക് തിരിയുക മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുക, ഇതാണ് നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത്. കർത്താവ് അങ്ങൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തണമേ എന്ന് പറയുന്നത് പോലെ സങ്കീർത്തകൻ തുടർന്നുള്ള പദങ്ങളിൽ ഇങ്ങനെയാണ് കുറിക്കുന്നത്. കർത്താവേ, അങ്ങേ പരിപാലന ഞങ്ങളിൽ വർഷിക്കണേ, അങ്ങേ മുഖകാന്തി ഞങ്ങൾക്ക് ദൃശ്യമാക്കണേ, അങ്ങേ മുഖകാന്തി ഞങ്ങൾക്ക് ദൃശ്യമാക്കണേ. അങ്ങനെ സങ്കീർത്തകൻ ഒരുവിധത്തിൽ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, സ്രഷ്ടാവും പരിപാലകനുമായ അങ്ങ് ഞങ്ങളെ എന്തിനാണ് ഇത്രയേറെ പരീക്ഷിക്കുന്നത് എന്നൊരു ധ്വനി ഈ പദങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. അതിനാൽ അങ്ങിൽ ആശ്രയിക്കുന്ന ജനങ്ങളെ ചെവിക്കൊള്ളണമേ, അങ്ങിൽ ശരണപ്പെടുന്ന ഞങ്ങളെ കൈക്കൊള്ളണമേ, അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി, ആശീർവാദം മാത്രം മതി ഞങ്ങൾ രക്ഷപ്രാപിക്കുന്നതിന് എന്നാണ് ഗായകൻ ദൈവസന്നിധിയിൽ വിലപിക്കുന്നത്, ശരണപ്പെടുന്നത്. ദൈവം പ്രത്യുത്തരിക്കുന്നത് വഴി സങ്കീർത്തകൻ ആശീർവാദം സ്വീകരിക്കുന്നു, ദൈവാനുഗ്രഹം നേടുന്നു. ഒരു പ്രഭാത പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ എന്നും വന്ന ആശീർവാദം മാത്രം സ്വീകരിക്കുന്ന ഒരു പ്രായമായ സ്ത്രീ ഉണ്ടായിരുന്നു. സ്ത്രീ പറയുമായിരുന്നു, ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തില്ലെങ്കിലും എനിക്ക് ആശീർവാദം മതി, ആശീർവാദം മതി എന്ന്. ആശീർവാദം ദൈവത്തിൻ്റെ മുഖകാന്തിയാണ്, അവിടുത്തെ കൃപയാണ്. ഈ ശ്രദ്ധേയമായ തിരിച്ചറിവ് നിങ്ങൾക്കും എനിക്കും ഏവർക്കും ജീവിതത്തിൽ അനിവാര്യമാണ്. അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദർശനമാണ് ദൈവാനുഗ്രഹം. അങ്ങനെ ജീവിതത്തിൽ അനുനിമിഷമുള്ള ദൈവവിചാരം തന്നെ ദൈവാനുഗ്രഹമാണെന്ന തിരിച്ചറിവ് ഏറെ ശ്രേഷ്ഠമാണ്. മനുഷ്യജീവിതങ്ങൾ അനുദിനം മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാം, അവിടുന്ന് പ്രത്യാശ അർപ്പിച്ച് നമുക്ക് മുന്നേറാം. അനുനിമിഷം നന്മയിൽ നിലനിൽക്കാൻ തിന്മയുള്ള ലോകത്ത് ദൈവവിചാരം സഹായകമാണെന്ന് ഈ പദങ്ങളിലൂടെ ഗായകൻ ഉദ്ബോധിപ്പിക്കുന്നു, സമർത്ഥിക്കുന്നു.
മനുജാ നിറഞ്ഞ ഭക്തി പരമാർത്ഥമാക്കിടേണം, എതിരേ വരുന്ന ദോഷം അതിയായി വെറുത്തിടേണം.
ഇനി അഞ്ചും ആറും പദങ്ങളിൽ ശ്രദ്ധേയമാകുന്ന മറ്റൊരു വസ്തുത, ഭൗമികമല്ലാത്തൊരു സന്തോഷം, മാനുഷിക തലം വിട്ടൊരു ആനന്ദം, അതായത് ഒരു യഥാർത്ഥ സന്തോഷം എവിടെയോ അങ്ങെവിടെയോ ഉണ്ടെന്ന ബോധ്യമാണ്. ഓർമ്മയിലേക്ക് ഓടി വരുന്നത് പാപ്പ ഫ്രാൻസിസിൻ്റെ ഒരു ട്വിറ്റർ സന്ദേശമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ മനുഷ്യൻ ജീവിക്കണമെന്ന് പാപ്പ ഉറപ്പിച്ച് ഉദ്ബോധിപ്പിക്കുകയാണ്. ട്വിറ്റർ സന്ദേശം ഇതാണ്: പ്രാർത്ഥിക്കാൻ ഒരിക്കലും മടിക്കരുത്. നിഷ്ഫലം എന്ന് തോന്നിയാലും ഒരിക്കലും പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥന ഉപേക്ഷിക്കരുത് എന്ന്. അഭൗമമായ ദൈവിക ശക്തിയുടെ സന്തോഷത്തിൽ ശരണപ്പെട്ട് മനുഷ്യൻ ജീവിക്കാനുള്ള ഉപാധിയാണ് പ്രാർത്ഥനയെന്ന് പാപ്പ അനുസ്മരിപ്പിക്കുന്നില്ലേ? അത് മനുഷ്യൻ്റെ, നിങ്ങളുടെയും എൻ്റെയും ദൈവാശ്രയബോധം വെളിപ്പെടുത്തുകയാണ്. ഏഴും എട്ടും പദങ്ങളിൽ ഗായകൻ വിവരിക്കുന്നതും ഏറ്റുപറയുന്നതും ദൈവത്തിലുള്ള മനുഷ്യൻ്റെ നിരന്തരമായ ശരണപ്പെടലാണ്. അത് നമുക്കൊന്ന് ശ്രവിക്കാം. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ ഞങ്ങൾക്കുള്ള സന്തോഷത്തിലേറെ ആനന്ദം കർത്താവെ ഞങ്ങളുടെ ഹൃത്തടത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ആനന്ദമങ്ങ് ഞങ്ങളുടെ ഹൃത്തടത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ അങ്ങാണെൻ്റെ രക്ഷ, അങ്ങാണെനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും കർത്താവേ, എന്തെന്നാൽ അങ്ങാണെൻ്റെ രക്ഷ, അങ്ങാണെൻ്റെ സുരക്ഷ. പദങ്ങൾ വിവരിക്കുന്നത് വിളവെടുപ്പ് കാലത്ത് കർഷകർക്കുള്ള സന്തോഷവും അവരുടെ ആന്തരിക ആനന്ദവും പറഞ്ഞറിയിക്കാനാവാത്തതാണ്. എന്നാൽ ദൈവം തന്ന വിളസമൃദ്ധിയുടെ സന്തോഷം കഴിഞ്ഞാൽ ഉടൻ ശരത്കാലത്തിൻ്റെയും തണുപ്പിൻ്റെയും മന്ദതയും പിന്നെ വരൾച്ചയുമെല്ലാം ഉണ്ടാകാമെങ്കിലും കർഷകർക്ക് പരാതിയില്ല. അത് കർഷകന് സാധാരണ അനുഭവമാണ്. അതും കർഷകൻ സ്വീകരിക്കുന്നു. അയാൾ ആ മാസങ്ങളിലൂടെയെല്ലാം കരുതലോടെ നീങ്ങുന്നു, വിത്തൊരുക്കുന്നു, പിന്നെ നിലമൊരുക്കുന്നു, വിതയ്ക്കുന്നു, കാത്തിരുന്ന് അനുദിനം പരിചരിക്കുന്നു. പ്രത്യാശയുടെ വീണ്ടും വിളവെടുപ്പിനായി അയാൾ പാർത്തിരിക്കുകയാണ്. ദൈവത്തോടുള്ള നന്ദിയുടെയും ലഭിച്ച സമൃദ്ധിയുള്ള വിളയുടെ സന്തോഷവും നന്ദിയുടെ വികാരവും ഉള്ളിലൊതുക്കി, എന്നാൽ ഒരിക്കലും ആവലാതിപ്പെടാതെ സംതൃപ്തിയോടെ ജീവിക്കുന്ന കർഷകൻ. എന്നിട്ട് അടുത്ത വിതയ്ക്കും വിളവെടുപ്പിനുമായിട്ട് അയാൾ പിന്നെയും ഒരുങ്ങുകയാണ്, പ്രത്യാശയോടെ ശരണത്തോടെ ഒരുങ്ങുകയാണ്. അങ്ങനെ മേൽപ്പറഞ്ഞ സമൃദ്ധിയുടെ സന്തോഷത്തിലും എത്രയോ മടങ്ങ് വലുതാണ് ദൈവത്തിലുള്ള ആനന്ദം. ദൈവം തരുന്ന ആന്തരിക സന്തോഷം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കുന്നു, അവിടുന്ന് അവരെ നയിക്കുന്നു, ജനം അവിടുത്തെ മുന്നിൽ ആനന്ദിക്കുന്നു. ഇവിടെ ആത്മീയ ഗുരുക്കന്മാർ പറയുന്ന ആനന്ദവും സന്തോഷവും തമ്മിലുള്ള ഒരു വിവേചനം നല്ലതായിരിക്കും. സന്തോഷിക്കുക എന്നാൽ ഒരാഘോഷത്തിൻ്റെ സന്തോഷമാണ്, ആർഭാടത്തിൻ്റെ തിമർപ്പാണത്. ആഘോഷം തീരുമ്പോൾ സന്തോഷം മന്ദീഭവിക്കുന്നു, മെല്ലെ ഇല്ലാതാകുന്നു, അത് കെട്ടടങ്ങുന്നു. എന്നാൽ ആനന്ദം ആഴവും വ്യാപ്തിയുമുള്ളതാണ്, അത് നിലനിൽക്കുന്നതാണ്, അത് ശാശ്വതമാണ്, അത് മങ്ങിപ്പോകുന്നില്ല, മാഞ്ഞുപോകുന്നില്ല. ദൈവിക ആനന്ദമാണത്, അത് ദൈവകൃപയിൽ ഊന്നിയതാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ യഥാർത്ഥമായ ആനന്ദം ദൈവികമാകയാൽ അതൊരിക്കലും ബാഷ്പീകരിച്ചു പോകുന്നില്ല, മാഞ്ഞുപോകുന്നില്ല, മങ്ങിപ്പോകുന്നില്ല. ഓർക്കുക,
സകലേശനെൻ്റെ നാഥ ഉണർത്തിയിടുന്ന ആത്മതാപം സഹതാപമാർന്നു വേഗം ഏകീടണേ കടാക്ഷം നെഞ്ചിനുള്ളിൽ അഭിമാനമെന്തു മനുജാ മറിമായ മിഥ്യ പിമ്പേ ഓടാനിതെന്തു ബന്ധം
ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. ഇനിയും ശരണഗീതം സങ്കീർത്തനം 4 പഠനം നമുക്ക് അടുത്ത ആഴ്ചയിൽ തുടരാം.